السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഉറപ്പിക്കുകയാണ്. അല്ലാഹുവിൻ്റെ ഒട്ടനവധി അനുഗ്രഹം നിറഞ്ഞ ഈ പുണ്യ റമദാനിൽ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നും ആമുഖമായി ഉറപ്പിക്കുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട്, സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട്, തൗബയിലൂടെ ഇസ്തിഗ്ഫാറിലൂടെ ഒരു മുഅ്മിനായി തീരാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം, രണ്ട് വിഷയങ്ങളാണ്. അതിലാദ്യം, കുടുംബക്കാർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടുണ്ടോ ഇല്ലേ, ഈ വിഷയത്തെ സംബന്ധിച്ചാണ് ആദ്യം നമുക്ക് സംസാരിക്കാനുള്ളത്. ഇൻഷാല്ലാഹ് ഇതിന്റെ ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സക്കാത്ത് സംഘടിതമായിട്ട് തന്നെ കൊടുക്കേണ്ടതുണ്ടോ, നേർക്ക് നേരെ ഒരാൾ സക്കാത്ത് കൊടുത്താൽ അത് സ്വീകരിക്കപ്പെടുമോ ഇല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വിഷയത്തിൽ നമ്മൾ പറഞ്ഞത്, നേരിട്ട് സക്കാത്ത് കൊടുത്താൽ തന്നെ അതിന്റെ പൂർണ്ണമായ പ്രതിഫലം, അതിന്റെ അർഹരായ ആളുകൾക്ക് കൊടുത്താൽ അതിന്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് കിട്ടും. എന്നാൽ ജംഇയകൾക്ക്, അത്തരത്തിലുള്ള സംഘങ്ങൾക്ക്, സംഘടനകൾക്ക് അത് സക്കാത്ത് കൊടുക്കുന്നത് ജായിസാണ്. അത് നേരിട്ട് അതിന്റെ അവകാശികളെ കണ്ടെത്തി കൊടുക്കുന്നതാണ് അഫ്ലൽ. ആ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. ആ വിഷയത്തിലുള്ള തെറ്റിദ്ധാരണ നമുക്ക് നീങ്ങിയിട്ടുണ്ടാകും, അത് നീക്കാൻ സാധിച്ചിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മറ്റൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ശരിയാകുമോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെയാണ് പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്, പലരും പ്രചരിപ്പിക്കുന്നതും അങ്ങനെയാണ്. അതായത്, കുടുംബക്കാർക്ക് സക്കാത്ത് കൊടുക്കുന്നത് ശരിയല്ല, അവർക്ക് സക്കാത്ത് കൊടുത്താൽ അതുകൊണ്ട് സക്കാത്ത് വീടുകയില്ല, അതുകൊണ്ട് സക്കാത്ത് കമ്മിറ്റി ഏൽപ്പിക്കണം, അങ്ങനെയുള്ള സെല്ലുകളെ ഏൽപ്പിക്കണം, ഇങ്ങനെ ഒരു തെറ്റായ ധാരണ പലർക്കുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് കൊടുക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രമാണങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, സക്കാത്ത് അല്ലെങ്കിൽ സദഖ, സദഖ എന്നുള്ള പദം സക്കാത്തിനും ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്, രണ്ടും മാറി മാറി പ്രയോഗിച്ചിട്ടുണ്ട്. സക്കാത്ത് എന്നും പ്രയോഗിച്ചിട്ടുണ്ട്, സദഖ എന്നും പ്രയോഗിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള പദങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് ഖുർആനിലും ഹദീസിലും. അതിന് മൊത്തത്തിൽ പാലിക്കേണ്ട ചില ആദാബുകളുണ്ട്, ചില ഷുറൂത്തുകളുണ്ട്, ചില സുനനുകളുണ്ട്, മര്യാദകളുണ്ട്. ഇത് വളരെ വിശദമായി തന്നെ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. അതായത്, സക്കാത്ത് ആണെങ്കിലും നിർബന്ധ ദാനമാണെങ്കിലും സദഖ ഐച്ഛിക ദാനധർമ്മങ്ങളാണെങ്കിലും അതിന് പാലിക്കേണ്ടതായ ചില മര്യാദകളുണ്ട്. അത് ആർക്ക് കൊടുക്കണം, ആർക്ക് കൊടുക്കാൻ പാടില്ല, അതിന്റെ വിതരണം എങ്ങനെയായിരിക്കണം, അതിന്റെ ക്രമം എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ള സമ്പാദ്യത്തിൽ നിന്നായിരിക്കണം അത് കൊടുക്കേണ്ടത്, അത് കൊടുത്താൽ കിട്ടുന്ന നേട്ടങ്ങൾ, ലാഭങ്ങൾ, അതിന്റെ ഗുണങ്ങൾ, അത് കൊടുക്കാതിരുന്നാലുള്ള പിന്നെ പ്രയാസങ്ങൾ, ശിക്ഷകൾ, പിന്നെ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഖുർആനും ഹദീസും വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഇത്തരത്തിലുള്ള സദഖകൾ കൊടുക്കുമ്പോൾ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഐച്ഛിക ദാനധർമ്മങ്ങൾ, അത് കൊടുക്കുമ്പോൾ പ്രധാനമായിട്ടും പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയുണ്ട്. അതായത് സദഖ കൊടുക്കുമ്പോൾ ഐച്ഛികമായ നിർബന്ധമല്ലാത്ത മറ്റുള്ള ദാനധർമ്മങ്ങൾ കൊടുക്കുമ്പോൾ പരിഗണിക്കേണ്ട ഒരു കാര്യം ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളത്, അവിടെ ആദ്യമായി പരിഗണിക്കേണ്ടത് അവന്റെ കരീബിനായിരിക്കണം. അത് ഖുർആനിലെ കരീബ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, അക്റബൂൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ അടുത്ത ആളുകൾ, അവന്റെ കുടുംബക്കാർ, കുടുംബബന്ധമുള്ളവർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദാനധർമ്മങ്ങൾ കൊടുക്കുമ്പോൾ അവരെ ആദ്യം പരിഗണിക്കണം എന്നുള്ളത് ഖുർആനിൽ വന്നിട്ടുണ്ട്, ഹദീസുകളിലും വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇതിൽ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ ആദ്യം പരിഗണിക്കേണ്ടത് ആരെയാണ്? അത് സ്വന്തം കുടുംബത്തിലുള്ളവരെയാണ്, അവന്റെ കുടുംബക്കാരെ, കരീബ്, അവന്റെ ബന്ധുക്കളായിരിക്കണം അവൻ ആദ്യം പരിഗണിക്കേണ്ടത്. ഇത് പൊതു തത്വമാണ്, പക്ഷെ ഇത് പലരും പരിഗണിക്കാറില്ല. അതിനു നേരെ കണ്ണടക്കുകയും എന്നിട്ട് മറ്റുള്ള ആളുകൾക്ക് അതിന്റെ പിന്നിലുള്ള വികാരങ്ങളും വിചാരങ്ങളും എന്താണെന്നുള്ളത് അള്ളാഹു ആലം, എന്താണെങ്കിലും ശരിയായ ഇഖ്ലാസോട് കൂടിയിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. എന്നാൽ കുടുംബത്തിലുള്ളവർക്ക് നേരെ കണ്ണടക്കുകയും അവരെ സഹായിക്കാതിരിക്കുകയും അവർക്ക് ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങൾ കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ശരിയായിട്ടുള്ള രീതിയല്ല. ശരിയായിട്ടുള്ള രീതിയല്ല എന്നുള്ളത് മാത്രമല്ല, ആദ്യം പരിഗണിക്കേണ്ടത് ആരെയാണ്? ആദ്യം പരിഗണിക്കേണ്ടത് ബന്ധുക്കളെ തന്നെയാണ്. അത് തീവ്രവാദമോ ഭീകരവാദമോ അല്ലെങ്കിൽ കക്ഷിത്വമോ പക്ഷപാതിത്വമോ അല്ല. കാരണം അവർക്ക്, അവരോട് നമുക്ക് ബാധ്യതകളുണ്ട്, കടമകളുണ്ട്, അതൊക്കെ അതിന്റേതായ വേറെ വിഷയങ്ങളാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഐച്ഛികമായ ദാനധർമ്മങ്ങളിൽ ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത് നമ്മുടെ കുടുംബക്കാരെയാണ്. അത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതുമാണ്. നമുക്കറിയാം അബു തുലഹ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. അത് ഇമാം നവവി, ഇമാം മുസ്ലിമിൽ അത് ആ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റുള്ള ഹദീസുകളിലും ആ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് ആ സംഭവം? അത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഹദീസ് എടുത്ത് കൊടുത്തിട്ടുള്ളത് ഇമാം മുസ്ലിമിൽ കിതാബു സക്കാത്തിലാണ് ആ ഹദീസ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. ഏതാണ് ബാബ്? ബാബു ഫളി നഫഖത്തി വസ്വദഖത്തി അലൽ അഖറബീന വസ്സൗജി വൽ ഔലാദ്. ഈ ബാബിലാണ് കൊടുത്തിട്ടുള്ളത്. കിതാബു സക്കാത്തിലെ ബാബ്, ബാബു ഫളി നഫഖത്തി വസ്വദഖത്തി, സദഖ ചെയ്യുന്നതിന്റെയും ചെലവഴിക്കുന്നതിന്റെയും ഫളി ആർക്ക്? അലൽ അഖറബീൻ, അടുത്ത ബന്ധമുള്ളവർക്ക്, കുടുംബക്കാർക്ക്. അതേപോലെ തന്നെ വസ്സൗജി വൽ ഔലാദ്, ഭർത്താവിനും അതേപോലെ തന്നെ സന്താനങ്ങൾക്കും. അതേപോലെ വൽ വാലിദൈനി വലൗ കാനു മുശ്രിക്കീന, അതേപോലെ തന്നെ മാതാപിതാക്കൾക്കും, അവർ മുശ്രിക്കീങ്ങളായിരുന്നാൽ പോലും. ഇതാണ് ബാബ്. ബാബ് മനസ്സിലായല്ലോ. ഇവിടെ കൊടുത്തത് എന്താണ്? ഫളുൽ നഫഖത്തി വസ്വദഖത്തി അലൽ അഖറബീൻ, ഇതാണ് നമ്മുടെ വിഷയം. ഇവിടെ ആദ്യം പരിഗണിച്ചത് അഖറബീൻ, ആരെ? അടുത്ത ബന്ധുക്കൾക്ക്, ഭർത്താവിന്, മക്കൾക്ക്. പിന്നെ സ്വതക്കയും നഫക്കത്തും കൊടുക്കുന്നതിന്റെ ശ്രേഷ്ഠത പറയുന്ന ബാബ്. എന്നിട്ട് അതിൽ കൊണ്ടുവന്നിരിക്കുന്ന ഹദീസ് അബു തുൽഹ റളിയല്ലാഹുവിന്റെ സംഭവം നമ്മൾ പലതവണ കേട്ടതാണ് അല്ലെ. അൻസ്വാരിയായ അബു തുൽഹ, അദ്ദേഹത്തിന്റെ തോട്ടം അറിയലോ, വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, ലാ തുൻഫിഖു മിമ്മ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മ തുഹിബ്ബൂൻ എന്നായത് അവതരിപ്പിക്കപ്പെട്ടു. ആ സന്ദർഭത്തിൽ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു, അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന് ഒരു തോട്ടമുണ്ടായിരുന്നു, ബൈറുഹ പിടിച്ചിട്ടുണ്ടല്ലോ, ഏറ്റവും നല്ല വിളവ് ലഭിക്കുന്ന ഏറ്റവും നല്ല ഒരു തോട്ടം മദീനയിൽ ഉണ്ടായിരുന്ന ആ തോട്ടം. അതിനെ പറ്റിക്കുള്ള വിശേഷണങ്ങൾ, സിഫത്തുകളൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുൻ റസൂലെ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്റെ ധനം ഈ ബൈറുഹ തോട്ടമാണ്, അതുകൊണ്ട് ഞാൻ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖയാക്കിയിരിക്കുന്നു. ഈ ആയത്ത് കേട്ടതോടുകൂടി ഇതാ ആ തോട്ടം. അപ്പൊ ഇതൊക്കെ വല്ലാത്തൊരു മനസ്സാണ്. അവര് നമ്മളെപ്പോലെ തന്നെ വികാരമുള്ള, വിചാരമുള്ള, പച്ചയായ മനുഷ്യരാണ്. പക്ഷെ ഖുർആനിന്റെ ഒരു ആയത്ത് കേട്ടാൽ, ഒരു ഹദീസ് കേട്ടാൽ അവരെ സംബന്ധിച്ചിടത്തോളം സമിഅന വഅതഅന, ഇതായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകൾ. അദ്ദേഹം ഈ ആയത്തിറങ്ങി, അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാനിതാ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖയാക്കിയിരിക്കുന്നു, അതുകൊണ്ട് അതിന്റെ പുണ്യവും, അതിന്റെ പുണ്യം പരലോകത്ത്, ഞാൻ നാളെ പരലോകത്ത് അതിന്റെ പ്രതിഫലം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് റസൂലെ, താങ്കൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ താങ്കൾ അത് ചെലവഴിച്ചുകൊള്ളുക. അത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് വല്ലാത്ത ലാഭം നേടിത്തന്ന ഒരു ബിസിനസ് തന്നെ. മാലുൻ ബഖ് ദാലിക മാലുൻ റാബിഹുൻ ദാലിക മാലുൻ റാബിഹുൻ ഖദ് സമിഅ്തു മാ ഖുൽത ഫീഹാ വ ഇന്നി അറ അൻ തജഅലഹ ഫിൽ അഖ്റബീൻ. ചുരുക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ആ തോട്ടം, നീ അത് ധർമ്മം കൊടുക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ആഗ്രഹം അതെന്താണ്? എന്റെ അഭിപ്രായം, അൻ തജഅലഹ ഫിൽ അഖ്റബീൻ, അത് ആർക്ക് കൊടുക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നീ ആ തോട്ടം നിന്റെ അക്രാബിയങ്ങൾക്ക്, നിന്റെ ബന്ധുക്കൾക്ക്, നിന്റെ കുടുംബക്കാർക്ക് കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫഖസമഹ അബു തുൽഹ ഫി അഖാലിബിഹി വബനി അമ്മിഹി. അബു തുൽഹ റളിയല്ലാഹു അൻഹു അത് അദ്ദേഹത്തിന്റെ അമ്മ അവരുടെ മക്കൾക്ക് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്ക് അത് വീതം വെച്ചു കൊടുത്തു. അപ്പൊ ഈ ഒരു സംഭവത്തിലുള്ള നമുക്കുള്ള പാഠം സദഖ, അതുകൊണ്ട് ഐച്ഛിക ദാനത്തിൽ ആദ്യം പരിഗണിക്കേണ്ടത് ആരെ തന്നെയാണ്? അത് ബന്ധുക്കളെ തന്നെയാണ്. അബു തുൽഹ റളിയല്ലാഹു ഇങ്ങനെ അത് അള്ളാന്റെ മാർഗത്തിലുള്ള സദഖ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് എന്റെ കുടുംബക്കാർക്ക് കൊടുത്തു, അവരാദ്യം പരിഗണിക്കേ. അങ്ങനെ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ അക്കാരിവ്, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക്, അദ്ദേഹത്തിന്റെ അമ്മിന്റെ മക്കൾക്ക് അദ്ദേഹം അത് വിഹിതം വെച്ചു കൊടുത്തു, അത് വിതരണം ചെയ്തു എന്നുള്ളതാണ് ഹദീസിലുള്ളത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഫി ഹാദൽ ഹദീസി മിനൽ ഫവാഇദി ഗൈറ മാ സബഖ. മുമ്പ് പറഞ്ഞതല്ലാത്ത ഒരുപാട് ഫായിദകളും ഈ ഹദീസിലുണ്ട്. അതിലൊന്ന്, മിൻ അന്ന സദഖത്ത് അലൽ അഖാരിബി അഫ്ളലു മിനൽ അജാനിബി. മനസ്സിലായല്ലോ, അന്ന സദഖത്ത് അലൽ അഖാരിബി, ബന്ധുക്കൾക്ക് കൊടുക്കുന്ന സദഖയാണ് അഫ്ളലു മിനൽ അജാനിബി, ബന്ധുക്കളല്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്ന സദഖയേക്കാൾ അഫ്ളൽ. ഇൻ ഇദാകാനു മുഹ്താജീൻ, അവർ ധനത്തിന് ആവശ്യമുള്ളവരാണെങ്കിൽ, അവർ ദരിദ്രരാണെങ്കിൽ, അവർ ആവശ്യക്കാരാണെങ്കിൽ ബന്ധുക്കളല്ലാത്തവർക്ക് കൊടുക്കുന്ന സദഖയേക്കാൾ അഫ്ളൽ ബന്ധുക്കൾക്ക് കൊടുക്കുന്ന സദഖയാണ് എന്ന് ഈ ഹദീസിൽ തെളിവുണ്ട്. ഇതാര് പറഞ്ഞു? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വിശദീകരിച്ചു തരാണ്. അതേപോലെ തന്നെ അതിൽ വ്യക്തമായ ഹദീസ് അതിൽ വന്നിട്ടുണ്ട്. സൽമാൻ ഇബ്ൻ ആമിർ അദ്ദേഹത്തിൽ നിന്നുള്ള ഹദീസിൽ, റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ തത്വം നമ്മൾ പലരും പരിഗണിക്കാത്ത, മൈൻഡ് ചെയ്യാത്ത ഈ തത്വം, അതായത് സദഖയുടെ വിഷയത്തിൽ, അത് നൽകുമ്പോൾ, ദാനധർമ്മങ്ങൾ നൽകുമ്പോൾ, സഹായങ്ങൾ നൽകുമ്പോൾ ആദ്യം കുടുംബക്കാരെ പരിഗണിക്കുക എന്ന തത്വം, എന്ന ഇസ്ലാമിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ആശയം, ആദർശം, നിലപാട്, ആ നിലപാട് വ്യക്തമായി തന്നെ പറയുന്ന ഹദീസ്, ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സദഖത്തു അലൽ മിസ്കീനി സദഖ. ഇവിടെ സദഖ, അസ്സദഖത്തു അലൽ മിസ്കീനി സദഖ, മിസ്കീനിന് സദഖ കൊടുക്കുന്നത് അതെന്താകുന്നു? സദഖയാകുന്നു. എന്നാൽ അത് രക്തബന്ധമുള്ളവർക്ക് നൽകുമ്പോൾ, അങ്ങനെ ഇങ്ങനെയുള്ള ദിർറഹ്മ, രക്തബന്ധമുള്ളവർക്ക് നൽകുമ്പോൾ സിന്താനി, അത് രണ്ടെണ്ണമാകും, രണ്ട് കൂലിയാണ്. ഒന്ന് സ്വതക്കത്തുൻ, ഒന്ന് സ്വതക്കയുടെ കൂലി വസീലത്തുൻ. രണ്ട്, ആ കുടുംബബന്ധം ചേർത്തതിന്റെ പ്രതിഫലം. ഒന്ന് സ്വതക്ക കൊടുത്തതിന്റെ പ്രതിഫലം, രണ്ട് ആ കുടുംബബന്ധം ചേർത്തല്. അതിന്റെ പല രൂപങ്ങളുണ്ട്, പല കോലങ്ങളുണ്ട്, രീതികളുണ്ട്, പല രൂപത്തിലാണ്. അതിലൊന്ന് ഇങ്ങനെയുള്ള സഹായങ്ങളാണ്. അപ്പൊ ഇങ്ങനെ കുടുംബബന്ധമുള്ളവർക്ക്, രക്തബന്ധമുള്ളവർക്ക് ഇങ്ങനെയുള്ള ധർമ്മങ്ങൾ കൊടുത്താൽ അതിന് രണ്ട് പ്രതിഫലം. ഒന്ന് സ്വതക്ക കൊടുത്ത പ്രതിഫലം, രണ്ട് കുടുംബബന്ധം ചേർത്തതിന്റെ പ്രതിഫലം. അഹമ്മദ് തുർമുദക്ക് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഹദീസുകൾ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഖുർആന്റെ ആയത്തുകൾ, ഇങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇങ്ങനെയുള്ള ഐച്ഛികമായ ദാനധർമ്മങ്ങളിൽ ആദ്യം പരിഗണിക്കേണ്ടത് ആരെ തന്നെയാണ്? കുടുംബക്കാരെ തന്നെയാണ്, ബന്ധുക്കളെ തന്നെയാണ് ആദ്യം പരിഗണിക്കേണ്ടത്. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് അവർ ഫക്കീറാണെങ്കിൽ, അവർ അതിനുള്ള അർഹരാണെങ്കിൽ അവരെ തന്നെ നമ്മൾ പരിഗണിക്കണം. ഇനി ഈ തത്വം തന്നെയാണ് സക്കാത്തിന്റെ വിഷയത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സക്കാത്തിന്റെ വിഷയത്തിലും നിർബന്ധ ദാനമാണ് സക്കാത്ത്. ആ സക്കാത്തിന്റെ വിഷയത്തിലും ഇതേ പരിഗണന ആവശ്യമാണ്. ഇതേ പരിഗണന തന്നെ സക്കാത്തിന്റെ വിഷയത്തിലും കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ ഐച്ഛിക ദാനധർമ്മങ്ങളുടേത് പറഞ്ഞു. ഇതേ തത്വം തന്നെയാണ്, അല്ലെങ്കിൽ ഇതേ പരിഗണന തന്നെയാണ് സക്കാത്ത് കൊടുക്കുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടത് ആരെ തന്നെയാണ്? അത് രണ്ടും തമ്മിൽ വ്യത്യാസമല്ല. സക്കാത്ത് കൊടുക്കുന്ന, സദഖ കൊടുക്കുന്നതിന്റെ അതേ ഹുക്കുമ തന്നെയാണ്, അതേ പരിഗണന തന്നെയാണ് സക്കാത്ത് കൊടുക്കുമ്പോഴും പരിഗണിക്കേണ്ടത്. സക്കാത്ത് കൊടുക്കുന്ന സന്ദർഭത്തിലും ആദ്യം പരിഗണിക്കേണ്ടത് കുടുംബക്കാരെ തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയമല്ല. അതിൽ ഇഖ്തിലാഫ് ഇല്ല എന്നുള്ളതാണ്. സക്കാത്ത് കൊടുക്കുമ്പോഴും ആദ്യം പരിഗണിക്കേണ്ടത് കുടുംബക്കാരെ തന്നെയാണെന്നുള്ളതിൽ ഇഖ്തിലാഫില്ല. ഇഖ്തിലാഫുള്ളത് നമ്മുടെ കേരളത്തിലും അത്രേ ഉള്ളൂ, ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ. അതിനതിൻ്റെതായ കാരണങ്ങളുണ്ട്. കാരണം കുടുംബക്കാർക്ക് എല്ലാവരും ഇങ്ങനെ സക്കാത്ത് കൊടുക്കാൻ തുടങ്ങിയാൽ സക്കാത്ത് കമ്മിറ്റി പലതും പൂട്ടേണ്ടി വരും, അത് പലതും ഇല്ലാതായി തീരും. അപ്പൊ അതിന് വേറെയും പല കാരണങ്ങളുണ്ട്. ചിലരുടെ താല്പര്യങ്ങളുണ്ട്, പിന്നെ പലതുണ്ട്. നമ്മൾ ഇത്ര കാലം പറഞ്ഞു പോകുന്ന ചില സംഗതിയാണ്, അതുകൊണ്ട് തിരുത്താൻ പലർക്കും മടിയാണ്. ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ, മുൻഗാമികൾ ചിലതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് തിരുത്തിക്കഴിഞ്ഞാൽ ആളുകൾ ഒച്ചപ്പാടുണ്ടാക്കും, അത് ബഹളമായി തീരും, അത് പ്രശ്നമാവും. അപ്പൊ അങ്ങനെ തിരുത്താൻ മടിയുള്ള ഒരുപാട് വിഷയങ്ങൾ അതിൽപ്പെട്ട ഒന്നാണ് ഇതും. നേരത്തെ നമ്മൾ സംഘടിത സക്കാത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ സക്കാത്തിന്റെ വിഷയത്തിലും ആദ്യം പരിഗണിക്കേണ്ടത് ആരെ തന്നെയാണ്? കുടുംബ ബന്ധമുള്ളവരെ തന്നെയാണ്. അതിന്റെ തെളിവ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഏത്? അതിന്റെ ഒരു തെളിവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സംഭവം. ഏത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാ അൻഹുവിന്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു തആലാ അൻഹ. അവർ സക്കാത്ത് കൊടുത്തു. ആർക്ക്? അവർ സക്കാത്ത് കൊടുത്തു. ആർക്കാ സക്കാത്ത് കൊടുത്തത്? ഭർത്താവിന് തന്നെ. അപ്പൊ കുടുംബക്കാർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഇനി അവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. അവിടെ സൈനബ് റളിയല്ലാഹു തആലാ അൻഹ സക്കാത്ത് കൊടുത്തത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനാണ്. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത്. ഒന്ന്, നേർക്ക് നേരെ സക്കാത്ത് കൊടുക്കുക എന്നുള്ളതിന്റെ തെളിവ് ഇന്ന് തന്നെ കിട്ടി. അടുത്ത ബന്ധമുള്ള ആളുകള്, അതായത് ഭർത്താവിനാ കൊടുത്തത്. അങ്ങനെ കുടുംബക്കാർക്ക് സക്കാത്ത് കൊടുക്കുക എന്നുള്ളതിന്റെ തെളിവ് എന്താന്ന് ചോദിച്ചാല് അതിന് നമ്മൾ ബേജാറാകേണ്ട. ആ തെളിവ് അതിൽ നിന്ന് തന്നെ കിട്ടി. മാത്രമല്ല, അവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന് നിന്റെ ഭർത്താവാണ് കൊടുത്തോ എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെന്താ? നീ ധർമ്മം ചെയ്യുകയാണെങ്കിൽ നിന്റെ ധർമ്മം, നിന്റെ സദഖ, നിന്റെ സക്കാത്ത് അത് ലഭിക്കാൻ ഏറ്റവും കടപ്പെട്ടവർ ആരാണെന്നാ പറഞ്ഞ്? അത് നിന്റെ ഭർത്താവ് മകനാണെന്നാ പറഞ്ഞത്. അപ്പൊ കുടുംബക്കാർക്ക് കൊടുക്കണം എന്നാണോ കിട്ട, കൊടുക്കണ്ടെന്നാണോ കിട്ട? കുടുംബക്കാർ അതിന് അർഹരാണെങ്കിൽ, സക്കാത്തിന് അർഹരാണെങ്കിൽ അപ്പൊ അതിന് കൊടുക്കണം എന്നാണോ കൊടുക്കണ്ടെന്നാണോ കിട്ട? അതല്ല, കൊടുക്കൽ അഫ്ദൽ എന്നാണോ കിട്ട, അല്ല എന്നാണോ കിട്ട? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. സൈനബ് റളിയല്ലാഹു തആല അൻഹ പ്രവാചകനോട് ഇത് പോയിട്ട് പറഞ്ഞു. ഇബ്നു മസ്ഊദ് പറയുന്നുണ്ട് എന്ത്, എനിക്കും മകനുമാണ് അത് കിട്ടാൻ ഏറ്റവും അവകാശപ്പെട്ടത് എന്നുള്ളത് അവർ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഇബ്നു മസ്ഊദ് പറയുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊടുത്ത വാചകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ പറഞ്ഞെന്താ? സദഖ ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദ് പറഞ്ഞത് സത്യമാണ്. സൗജിക്കി വലദുക്കി അഹഖു മിൻ തസമൻ തസദ്ദഖ്തി ബിഹി അലൈഹിം. നീ ധർമ്മം ചെയ്യുന്നതിൽ ഏറ്റവും അത് ലഭിക്കാൻ ഏറ്റവും അഹക്കായിട്ടുള്ളത്, ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത്, ഏറ്റവും അർഹമായിട്ടുള്ളത് നിന്റെ ഭർത്താവിനും നിന്റെ മകനുമാണ്. ഇത് സദഖനെ കുറിച്ചല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇത് സക്കാത്തിനെ കുറിച്ചാണെന്നുള്ളതും പറഞ്ഞു. ഇമാം ബുഖാരി ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത് ബാബു സക്കാത്തി അലൽ അഖാരിബി, ബന്ധുക്കൾക്ക്, ഏറ്റവും അടുത്ത ആളുകൾക്ക്, കുടുംബ ബന്ധമുള്ളവർക്ക് സക്കാത്ത് കൊടുക്കുന്ന അധ്യായം എന്ന വിഷയത്തിലാണ് കിതാബു സക്കാത്തിൽ. ഈ ബാബിലാണ് ഇമാം ബുഖാരി ഈ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ ഹദീസിൽ നമുക്ക് രണ്ട് തെളിവും കിട്ടി. എന്ത്? ഒന്ന്, ഒറ്റക്ക് സക്കാത്ത് കൊടുക്കാം എന്നുള്ളതും കിട്ടി. രണ്ട്, ഭർത്താവ് ഫക്കീർ ആണെങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകൾ അതിന് അർഹരാണെങ്കിൽ, യോഗ്യരാണെങ്കിൽ അവർക്ക് കൊടുക്കാനാണ്, അവർക്ക് കൊടുക്കുന്നതാണ് ഹാക്ക്. ഏറ്റവും നമ്മൾ കൊടുക്കുന്നവരിൽ വെച്ച് ഏറ്റവും ഹക്കായിട്ടുള്ളത് കൊടുക്കാൻ അവകാശപ്പെട്ടത് ആരെന്നാണ്? ഇവർ തന്നെയാണ്. അങ്ങനെ സൈനബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ അത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടി. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, രണ്ട് കാര്യങ്ങൾ. അപ്പൊ ഇതിങ്ങനെ ഹദീസുകൾ, ഇതല്ലാത്തതുമായ ഹദീസുകളുണ്ട്, അതിന്റെ ഷറഹുകളുണ്ട്, അതിലേക്ക് നമ്മൾ കൂടുതൽ പോകേണ്ട കാര്യമില്ല. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങള്, ഇങ്ങനെ ഇപ്പൊ കുടുംബക്കാർക്ക് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നമുക്ക് കിട്ടി. അത് ആ വിഷയത്തിൽ ഒരു ഇഖ്തിലാഫില്ല. ഇനി മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം പരിഗണിക്കണം. ഇത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. കുടുംബക്കാർക്ക് സക്കാത്ത് കൊടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം പരിഗണിക്കണം. അവിടെ രണ്ട് പരിഗണന വെച്ചിട്ടുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ സക്കാത്തിന്റെ അവകാശികളിൽ പെട്ടവരായിരിക്കണം കുടുംബക്കാർ. ഒന്ന്, ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ കുടുംബക്കാരാണ് എന്നുള്ളത് കൊണ്ട് സക്കാത്ത് കിട്ടൂല. ഇത് തിരിച്ചു മനസ്സിലാക്കണം. കുടുംബക്കാർ എന്നുള്ള പരിഗണന വെച്ചുകൊണ്ട് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല, സദഖകൾ കൊടുക്കുന്നത് പോലെ. മനസ്സിലായല്ലോ? കുടുംബക്കാരാണ് എന്ന പരിഗണന വെച്ചുകൊണ്ട് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. സക്കാത്ത് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ആ സക്കാത്തിന്റെ എട്ട് അവകാശികളിൽ പെടണം. ആ സക്കാത്തിന്റെ എട്ട് അവകാശികളിൽ ഏതെങ്കിലും ഒരു വകുപ്പിൽ കുടുംബക്കാർ പെടുമെങ്കിൽ അവർക്കാണ് നമ്മൾ കൊടുക്കാൻ കൂടുതൽ അർഹമായിട്ടുള്ളതും. അവർക്ക് കൊടുക്കാണ് വേണ്ടത്, അവർക്ക് കൊടുക്കണ്ടെന്നല്ല. അവർക്ക് കൊടുത്താൽ വീടൂലെന്നല്ല, അവർക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് അവർ സക്കാത്തിന്റെ അവകാശികളിൽ പെട്ടവരായിരിക്കണം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ട ആളുകളായിരിക്കരുത്. നമ്മൾ നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട കുറച്ച് ആളുകളുണ്ട്, അവർക്കൊരിക്കലും സക്കാത്ത് കൊടുക്കരുത്. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അബദ്ധം സംഭവിക്കും. രണ്ട് കാര്യങ്ങൾ, മൊത്തത്തിൽ കുടുംബക്കാർക്ക് സക്കാത്ത് കൊടുക്കാം, ബന്ധുക്കൾക്ക് സക്കാത്ത് കൊടുക്കാം, അതിന്റെ തെളിവുകളും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അതിൽ ഇഖ്തിലാഫില്ല എന്നുള്ളതും പറഞ്ഞു. ഇനി മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ കുടുംബക്കാർ, ഈ ബന്ധുക്കൾ സക്കാത്തിന്റെ അവകാശികളായിരിക്കണം. രണ്ട്, നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ട ആളുകളായിരിക്കാനും പാടില്ല. നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ട ആളുകളാണോ? എങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. സംഗതി മനസ്സിലായല്ലോ. നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട ആളുകളാണ് എങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. ഇപ്പൊ എന്റെ ഭാര്യക്ക് ഞാൻ ചെലവിന് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതേപോലെ തന്നെ എന്റെ മക്കൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിലുള്ള മക്കൾ, അവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല അങ്ങനെയുള്ള മക്കൾ, അതല്ലെങ്കിൽ അവർക്ക് വേറുള്ള ഇതൊക്കെ ആകാം. അങ്ങനെ നിർബന്ധ രൂപത്തിൽ നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട ആളുകളാണെങ്കിൽ, അവരാണ് നമ്മുടെ കുടുംബക്കാരാണെങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. അതിന് പണ്ഡിതന്മാർ പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, എന്റെ പിതാവ് അല്ലെങ്കിൽ എന്റെ മാതാവ്, അതല്ലെങ്കിൽ എന്റെ പിതാവിന്റെ പിതാവ്, അല്ലെങ്കിൽ എന്റെ ഉമ്മാന്റെ ഉമ്മ, എന്റെ മാതാവിന്റെ മാതാവ്, ഇങ്ങനെയൊക്കെ ആരുമാകട്ടെ, ഞാൻ ഖനിയാണ്, ഞാൻ സമ്പന്നനാണ്, എനിക്ക് തിരക്കടില്ല, അത്യാവശ്യം ജീവിക്കാനുള്ള ഇതൊക്കെ എനിക്കുണ്ട്, ചുറ്റുപാടുകളൊക്കെ എനിക്കുണ്ട്. എന്നാൽ എന്റെ പിതാവ് ഫക്കീറാണ്. പിതാവ് ആവശ്യക്കാരനാണ്, പ്രയാസങ്ങളുണ്ട്, പ്രാരാബ്ദങ്ങളുണ്ട്, സ്വന്തമായിട്ട് വരുമാനങ്ങളില്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ മറ്റുള്ള ആരും ആകട്ടെ, അങ്ങനെയാണെങ്കിൽ എന്റെ പിതാവിന് ചെലവിന് കൊടുക്കുക എന്നുള്ളത് എന്റെ ബാധ്യതയാണ്. നേരെ തിരിച്ചുവാക, ഇങ്ങനെയുള്ള ഒരവസ്ഥയിലാണെങ്കിൽ ഞാൻ ഖനിയാണ്, എന്റെ പിതാവ് ഫക്കീറാണെങ്കിൽ, എന്റെ പിതാവിന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ പിതാവിന് ചെലവിന് സംരക്ഷിക്കുക, ആ പിതാവിന് ചെലവിന് കൊടുക്കുക എന്നുള്ളത് എന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് എന്റെ പിതാവിന് സക്കാത്ത് കൊടുക്കാൻ പാടുണ്ടോ? പാടില്ല. കാരണം എന്താ? ആ പിതാവിനെ നോക്കുക, സംരക്ഷിക്കുക എന്നുള്ളത് എന്റെ കടമയാണ്, എന്റെ ബാധ്യതയാണ്, എന്റെ ഹക്കാണ്. അത് സക്കാത്ത് കൊണ്ടാകരുത്. അതുകൊണ്ട് അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവർക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ളത് എന്റെ ബാധ്യതയാണ്, അതെനിക്ക് നിർബന്ധമാണ്. അതേപോലെ തന്നെ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം മകൻ, ആ മകൻ ഫക്കീറാണ്, അയാൾ ആവശ്യക്കാരനാണ്, ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാൽ വാപ്പനെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ സാമ്പത്തികമായ ചുറ്റുപാടുണ്ട്. അതുകൊണ്ട് ആ ഫക്കീറായ മകനെ സംരക്ഷിക്കുക, ആ മകന് ചെലവിന് കൊടുക്കുക എന്നുള്ളത് പിതാവിന്റെ ബാധ്യതയാണ്. അങ്ങനെ വരുമ്പോൾ ആ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ മകന് സക്കാത്ത് കൊടുക്കാൻ പാടുണ്ടോ? സക്കാത്ത് കൊടുക്കാൻ പാടില്ല. ഈ തത്വം നമ്മൾ മനസ്സിലാക്കണം. കാരണം അവർ നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ട ആളുകളാണ്. അങ്ങനെ വരുമ്പോൾ ആ ചെലവ് ഒരിക്കലും സക്കാത്തിൽ നിന്ന് അവർക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഘട്ടത്തിൽ അവർക്ക് സക്കാത്ത് കൊടുക്കരുത്. ഈ വിഷയത്തിൽ ഇജ്മാഉണ്ട്. മനസ്സിലായല്ലോ. ഇതിലൊരു ഇഖ്തിലാഫില്ല. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മൾ നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ട ആളുകള്, അല്ലെങ്കിൽ ചെലവിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകള്, അവർ നമ്മുടെ ചെലവിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ചെലവിന് കൊടുക്കേണ്ട ബാധ്യത നമുക്കാണുള്ളത്. അത് പിതാവാകാം, മകനാകാം, നേരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം. അവർക്കൊരിക്കലും സക്കാത്തിൽ നിന്ന് കൊടുക്കരുത്. ആ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. അതിലൊന്ന് രണ്ടെണ്ണം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങൾ. ഒന്ന്, ഇബ്നു ഖുദാമ അദ്ദേഹം പറഞ്ഞു, വലാ യുഇതി മിനസ് സദഖത്തിൽ മഫ്റൂദത്തിൽ വാലിദൈനി, നിർബന്ധ ധനത്തിൽ നിന്ന് മാതാപിതാക്കൾക്ക് കൊടുക്കരുത്. അപ്പൊ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു കുടുംബക്കാർക്ക് സക്കാത്ത് കൊടുക്കാം, എന്നാൽ അത് കൊടുക്കുന്ന രണ്ടവസ്ഥകൾ പറഞ്ഞു. ആ സന്ദർഭത്തിലേ കൊടുക്കാൻ പാടുള്ളൂ. ഒന്ന്, അവർ സക്കാത്തിന്റെ അവകാശികളായിരിക്കണം. രണ്ട് പറഞ്ഞു, നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ട ആളുകളാകരുത്. നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ടവനാണെങ്കിൽ അവർക്ക് സക്കാത്തിൽ നിന്ന് കൊടുക്കരുത്. അതിന് പണ്ഡിതന്മാർ കാരണം പറഞ്ഞു. എന്താ പറയുക? കാരണം അവർക്ക് ഞാൻ സക്കാത്ത് കൊടുത്താൽ ആ പൈസ ആര് തന്നെയാണ്? ഞാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതൊരു തരം വളവാണ്, ഹീലത്താണ്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമായും എനിക്ക് അവർക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ളത് എന്റെ ബാധ്യതയാണല്ലോ. അപ്പൊ ഞാൻ അവർക്ക് സക്കാത്ത് കൊടുത്താൽ ആ പണം ഞാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എനിക്ക് അവർക്ക് ചെലവിന് കൊടുക്കേണ്ട, ഈ സക്കാത്തിന്റെ പൈസ എനിക്ക് ചെലവിന് കൊടുക്കാൻ ഉപയോഗിക്കാം. അപ്പൊ ആ സക്കാത്ത് ഞാൻ തന്നെ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പൊ അതിലൊരു തന്ത്രമുണ്ട്. ആ മറ്റുള്ളവർക്ക് ആ സക്കാത്ത് കൊടുക്കാതെ ആ സക്കാത്ത് ഞാൻ തന്നെ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെപ്പറ്റി പറഞ്ഞത്. ഇങ്ങനെ ചെലവിന് കൊടുക്കാൻ ബാധ്യതയുള്ള ആളുകൾക്ക് സക്കാത്ത് കൊടുക്കുമ്പോൾ ആ സക്കാത്ത് അവന് തന്നെ നൽകിയതുപോലെയാണെന്ന് പറയാൻ കാരണം അതാണ്. അവന് തന്നെ സക്കാത്ത് കൊടുത്തതുപോലെയാണ്. അപ്പൊ ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അതുകൊണ്ട് നിർബന്ധ ദാനത്തിൽ നിന്ന് ഒന്ന് വലായുത്തിമിന സദഖത്തിൽ മഫ്റൂദിൽ ലിൽ വാലിദൈനി, ഒന്ന് മാതാപിതാക്കൾക്ക്. വൈൻ അലവ്, അവർ അങ്ങനെ മേപ്പെട്ട്, അതായത് മാതാപിതാക്കൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈൻ അലവ് എന്ന് പറഞ്ഞാല് ഉപ്പ, ഉപ്പാന്റെ ഉപ്പ, ഉപ്പാന്റെ ഉപ്പ, അങ്ങനെ എത്ര ആളുകളോ, ഉമ്മ, ഉമ്മാന്റെ ഉമ്മ, അങ്ങനെ എത്ര മേപ്പെട്ട് പോവുകയാണെങ്കിലും. വലാലിൽ വലതി വൈൻ സഫല, അതേപോലെ തന്നെ മക്കൾ അവരെത്ര കീപ്പിട്ട് പോന്നാലും, അതായത് മക്കള് മക്കളെ മക്കള് പേരക്കുട്ടികൾ ഇങ്ങനെ അവരെത്ര കീപ്പിട്ട് പോന്നാലും നിർബന്ധ ദാനത്തിൽ നിന്ന് അവർക്ക് കൊടുക്കരുത്. കാല ഇബ്നുൽ മുന്ദിർ, ഇബ്നുൽ മുന്ദിർ പറഞ്ഞിരിക്കുന്നു, അജ്മ അഹ്ലുൽ ഇൽമി, അഹ്ലുൽ ഇൽമ് എലുമുള്ളവർ, പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു, അല അന്ന സകാത്ത് ലാ യജൂസു ദഫ്ഇഹ ഇലൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് സകാത്ത് കൊടുക്കുന്നത് ജായിസല്ല എന്നുള്ളതിൽ അവർ ഏകോപിച്ചിരിക്കുന്നു. ഏതവസ്ഥയിൽ പ്രത്യേകം മനസ്സിലാക്കണം, ഫിൽ ഹാലിൽ ലത്തി യുജ്ബറു ദാഫിഉ ഇലൈഹിം അല നഫഖത്തി അലൈഹിം, അവർക്ക് നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ട ഒരു ഘട്ടമാണെങ്കിൽ, മനസ്സിലായല്ലോ, അവർക്ക് നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ട ആളാണ് അവനെങ്കിൽ, വലി അന്ന ദഫ സകാത്തിഹി ഇലൈഹിം തുഗനീഹിം അൻ നഫഖതിഹി വതസ്കുതുഹ അൻഹു വയഊദു നഫ്ഇഹ ഇലൈഹി ഫകാന്നഹു ദഫ്ഇഹ ഇലാ നഫ്സിഹി. കാരണം എന്താ, നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ട, അവൻ നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ട ആളുകളാണ് അവന്റെ മാതാപിതാക്കളെങ്കിൽ, ആ മാതാപിതാക്കൾക്ക് സകാത്ത് നൽകുന്നത്, അവന്റെ സകാത്ത് കൊടുക്കുക എന്നുള്ളത് ജായിസ് അല്ല എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്. എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞല്ലോ എന്ത്, വയഊദു നഫ്ഇഹ ഇലൈഹി, കാരണം എന്താ, അങ്ങനെ ചെലവിന് കൊടുക്കേണ്ട ആളുകൾക്ക് അവൻ സകാത്തായിട്ട് കൊടുക്കുമ്പോൾ അതിന്റെ നഫ്അത്ത്, അതിന്റെ ഉപകാരം അവന് തന്നെയാണ് ലഭിക്കുന്നത്. ഫകാന്നഹു ദഫ്ഇഹ ഇലാ നഫ്സിഹി, അവൻ തനിക്ക് തന്നെ സകാത്ത് കൊടുത്തതുപോലെയാണ് അത്. ഫലം തജ്സി, അത് മതിയാവുകയില്ല എന്നുള്ളത് മുഗനീര് ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെ നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട ആളുകളാണോ അവർക്ക് സക്കാത്ത് കൊടുക്കരുത്, അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. ഇനി അതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇനി വല്ല സാഹചര്യത്തിലും ഇവർക്ക് സക്കാത്ത് കൊടുക്കാനുള്ള അനുവാദമുണ്ടോ? അതിൽ നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട ആളുകൾ അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കി. അതിന്റെ കാരണവും പണ്ഡിതന്മാര് നമുക്ക് വിശദീകരിച്ചു തന്നു. അത് അയാൾ അയാൾക്ക് തന്നെ സക്കാത്ത് കൊടുക്കുന്നത് പോലെ തന്നെയാണെന്നുള്ളത് പറഞ്ഞു. എന്നാൽ ഇനി വല്ല സാഹചര്യത്തിലും ഏതെങ്കിലും വല്ല സന്ദർഭത്തിലും ഇങ്ങനെ നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട ആളുകൾക്ക് നമുക്ക് സക്കാത്ത് കൊടുക്കുന്നതിൽ വല്ല റുഖ്സയുണ്ടോ, അതല്ലെങ്കിൽ അത് നമുക്ക് അനുവദനീയമാണോ? അനുവദനീയമാണ്. ഏത് സന്ദർഭത്തിൽ? രണ്ട് സന്ദർഭങ്ങളിൽ. അതും ഇതിൽ പ്രത്യേകം മനസ്സിലാക്കണം. വിഷയം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്താകും, നേരെ തിരിച്ച് മനസ്സിലാക്കും. അതായത് രണ്ട് സന്ദർഭങ്ങളിൽ, ഒന്ന് വല്ല കടവും അവർക്ക് സംഭവിക്കുക, എന്തെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും കടം വന്നു, ആ കടം വീട്ടാൻ എന്ത് ചെയ്യാം, വേണമെങ്കിൽ അവന് സക്കാത്തിൽ നിന്ന് പൈസ എടുത്തിട്ട് ആ കടം വീട്ടാം. ഇപ്പം എന്റെ പിതാവ്, എന്റെ പിതാവിന് കടം വന്നു, ആ കടം അവിടെ പ്രത്യേകം പണ്ഡിതന്മാർ പറഞ്ഞ കാരണം, ആ കടം വന്നത് എങ്ങനെയായിരിക്കരുത്, ഞാൻ എന്റെ പിതാവിന് ചെലവിന് കൊടുത്തിട്ട് വന്ന കടമായിരിക്കരുത്, അതല്ലാത്ത രൂപത്തിലുള്ള കടമാകാം, അതല്ലാത്ത രൂപത്തിൽ എന്തെങ്കിലും കടം വന്നു, ആ കടം വീട്ടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ബാധ്യതയല്ല, ആ കടം വീട്ടുകയാണെങ്കിൽ എനിക്കതൊരു പുണ്യവുമാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിർബന്ധമായി നമ്മൾ ചെലവിന് കൊടുക്കുന്ന ആളുകൾക്ക് തന്നെ ആ കടം വീട്ടാൻ എന്ത് ചെയ്യാം, സക്കാത്ത് ഉപയോഗിക്കാം എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമതൊരു സാഹചര്യം, സക്കാത്ത് ഇങ്ങനെയുള്ള ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുന്ന രണ്ടാമത്തൊരു സാഹചര്യം, അയാൾക്ക് ചെലവിന് തികയാതിരിക്കുക, ഇവരൊക്കെ പോറ്റണം, പക്ഷെ അയാൾക്ക് എന്താണ് ചെലവിന് തികയില്ല, ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യാം, ഇയാൾക്ക് സക്കാത്തിൽ നിന്ന് അവരെ സഹായിക്കാം, അവർക്ക് സക്കാത്ത് കൊടുക്കാം. കാരണം അയാൾക്ക് അയാളുടെ കാര്യം തന്നെ നോക്കാൻ കഴിയുന്നില്ല, സാമ്പത്തികമായിട്ടുള്ള നല്ല പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യാം, സക്കാത്തിൽ നിന്ന് സഹായിക്കുക, ഇവരെ തന്നെ സഹായിക്കുക. ഇത് പണ്ഡിതന്മാര് തിരിച്ച് വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഈ കാര്യങ്ങൾ എന്ത് ചെയ്ത് ഒരിക്കലും മാറിപ്പോകരുത്. ഇനി ഞാൻ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഫത്വകൾ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞു, വയജൂസു സർഫു സകാത്ത് ഇലൽ വാലിദൈനി, അദ്ദേഹത്തിന്റെ ഫതാവ അൽ കുബ്രയിലെ വാളി 5 പേജ് 373 അതിൽ അദ്ദേഹം പറഞ്ഞു, വയജൂസു സർഫു സകാത്ത് ഇലൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് സക്കാത്ത് കൊടുക്കൽ അനുവദനീയമാണ്, ജായിസാണ്. വൈൻ അലവ്, അവർ എത്ര മുകളിലേക്ക് വന്നാലും, വൈലൽ വലദി വൈൻ സഫല, അതേപോലെ തന്നെ മക്കൾക്കും അവർ എത്ര കീപ്പോട്ട് പോന്നാലും, അതായത് ഉമ്മ, ഉമ്മാന്റെ ഉമ്മ, അല്ലെങ്കിൽ ഉപ്പ, ഉപ്പാന്റെ ഉപ്പ, അതേപോലെ മക്കള്, പേരക്കുട്ടികള്, ഇങ്ങനെയുള്ള ആളുകൾക്ക് സക്കാത്ത് കൊടുക്കൽ ജായിസാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താ, ഇങ്ങനെ നിർബന്ധമായി നമ്മൾ ചെലവിന് കൊടുക്കുന്ന ആളുകളാണെങ്കിൽ സക്കാത്ത് കൊടുക്കുന്നത് പാടില്ല എന്നുള്ളത്, അതിൽ ഇജ്മാ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. എന്നാൽ ഇബ്നു തൈമിയ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, നമ്മൾ പറഞ്ഞു രണ്ട് സന്ദർഭങ്ങളിൽ ജായിസാണ്. ഒന്ന്, പല രൂപത്തിലും കടം വരിക, ആ സന്ദർഭത്തിൽ സക്കാത്തിൽ നിന്ന് എടുത്തു കൊടുക്കാം, വേറെ നിലക്ക് അയാൾക്ക് അത് സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ. അതേപോലെ തന്നെ അയാൾക്ക് പിന്നെ പിതാവിന് വേണ്ടി അല്ലെങ്കിൽ മകന് വേണ്ടി അയാളുടെ സ്വന്തം ചെലവിൽ നിന്ന് അയാൾക്ക് കൊടുക്കാൻ സാധിക്കാതെ വരിക, അയാളുടെ സാമ്പത്തിക ശേഷി അയാൾക്ക് ഇല്ലാതെ വരിക, അയാളെ സംരക്ഷിക്കാൻ സാധിക്കാതെ വരുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യാം? അവർക്ക് സക്കാത്ത് കൊടുക്കാം. അതായത് നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാം. അതാണ് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി ഇവിടെ വിശദീകരിച്ചു വരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഉമ്മ ഉമ്മാന്റെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ഉപ്പാന്റെ ഉപ്പ അതേപോലെ തന്നെ മക്കള് പേരക്കുട്ടികള് ഇവർക്ക് സക്കാത്ത് കൊടുക്കൽ ജായിസാണ്. എപ്പോ? ഏത് സന്ദർഭത്തിൽ? ഇദാ കാനു ഫുഖറാഅ, അവർ ഫക്കീറന്മാരായിരുന്നാൽ, അവർ ദരിദ്രരായിരുന്നാൽ. വഹു ആജിസുൻ അൻ നഫഖതിഹിം, അവനാകട്ടെ അവർക്ക് ചെലവിന് കൊടുക്കാൻ അശക്തനുമാണ്, അവൻ സാമ്പത്തിക ശേഷിയില്ലാത്തവനാണ്. അവന്റെ പിതാവ്, എന്റെ പിതാവ് വളരെ ഫക്കീറാണ്, എനിക്കാണെങ്കിൽ പിതാവിന് ചെലവിന് കൊടുക്കാനും കഴിയുന്നില്ല, അപ്പൊ എന്ത് ചെയ്യാം? ആ സന്ദർഭത്തിൽ എനിക്ക് അനുവദിയാണെന്ത്, വേറെ ഒരു നിലക്കും എന്റെ പിതാവിന് എനിക്ക് സഹായിക്കാൻ സാധ്യമല്ലെങ്കിൽ എന്റെ സക്കാത്ത് ആ സന്ദർഭത്തിൽ പിതാവിന് കൊടുക്കാവുന്നതാണ്, അതല്ലെങ്കിൽ മാതാവിന് കൊടുക്കാവുന്നതാണ്, അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നൽകാവുന്നതാണ്. ഇവിടെ ഷൈഖുൽ ഇസ്ലാം പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ, ഇദാക്കാനു ഫുഖറാ, അവർ ഫക്ക ദരിദ്രരായിരുന്നാൽ. വഹുവ, അവനാകട്ടെ ആജിസുൻ അൻ നഫഖതിഹിം, അവർക്ക് ചെലവിന് കൊടുക്കാൻ അവൻ അശക്തനാണ്, അവൻ ദുർബലനാണ്, സാമ്പത്തിക ശേഷി ഇല്ലാത്തവനാണ്. ലിവുജൂദിൽ മുഖ്തല സാലിമൻ മുഅല്ലിൽ ആദി വഹു അഹദുൽ ഖൗലൈനി ഫീ മദ്ഹബി അഹ്മദ് വകദാ ഇൻ കാനു ആ, ഇത് ഇമാം അഹമ്മദിന്റെ മദ്ഹബിൽ രണ്ടില് രണ്ട് അഭിപ്രായങ്ങളിൽ ഒരു അഭിപ്രായം ഇതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വക്കദാ, ഇപ്രകാരം തന്നെ അവർക്ക് സക്കാത്ത് കൊടുക്കൽ ജായിസാണ്. ഇൻ കാനു ഗാരിമീന, അവർ കടമുള്ളവരാണെങ്കിൽ, ഔ മുഖാത്തിബീന, അതല്ലെങ്കിൽ ഈ എന്റെ അടിമ മോചനത്തില് ആ കരാറ് ചെയ്തവരാണെങ്കിൽ, ആ കരാർ പത്രത്തിൽ ഒപ്പിട്ടവരാണെങ്കിൽ, ഔ അബ്ന അസബീലി, അല്ലെങ്കിൽ വഴിയാത്രക്കാരാണെങ്കിൽ, വഹു അഹദുൽ ഖൗലൈനി അയ്ലാ, ഇതേപോലെ തന്നെ രണ്ട് അഭിപ്രായങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താണ്, ഈ നിർബന്ധമായും ചെലവിന് കൊടുക്കുന്ന ആളുകൾക്ക് തന്നെ സക്കാത്തിൽ നിന്ന് കൊടുത്തവരെ സഹായിക്കാം. ഈ രണ്ടവസ്ഥകൾ. അപ്പൊ അതിൽ ഒരവസ്ഥ ഷൈഖുൽ ഇസ്ലാം പറഞ്ഞു, അതായത് അവർ ഫക്കീറന്മാരാണ്, മാതാപിതാക്കള്, അതല്ലെങ്കിൽ മക്കള് വേറെ കുട്ടികള്. അവർ ഫക്കീറന്മാരാണെന്ന് മാത്രമല്ല, അവർ ഫക്കീറന്മാരാണെന്നുള്ളത് കൊണ്ട് അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമല്ല. വഹുവ ആജിസുൻ അൻ നഫഖതിഹിം, എന്നാൽ അവനാകട്ടെ അവർക്ക് ചെലവിന് കൊടുക്കുന്നതിനെ തൊട്ട് അശക്തനാണ്, അവൻ ദുർബലനാണ്, അവനെ കൊണ്ട് അവർക്ക് ചെലവിന് കൊടുക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു സന്ദർഭത്തിൽ മാത്രം അത് അനുവദനീയമാണ്. ഇതേപോലെ തന്നെ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ച്, അതിന് അദ്ദേഹം മറുപടി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഫൽ ഖൗലു റാജിഹു അസ്സഹീഹു, ഇതിൽ റാജിഹായ സ്വഹീഹായ ശരിയായിട്ടുള്ള അഭിപ്രായം. ഫൽ ഖൗലു റാജിഹു അസ്സഹീഹു അന്നഹു യജൂസു അൻ യദ്ഫഅ സകാത ലി അസ്ലിഹി വഫർഇഹി മാ ലം യദ്ഫഅ ബിഹാ വാജിബൻ അലൈഹി, അതായത് സകാത്ത് കൊടുക്കൽ ജായിസാണ്, അസ്ലാണെങ്കിലും ഫർ ആണെങ്കിലും. എപ്പോ? അവർക്ക് നിർബന്ധ ചെലവിന് കൊടുക്കാൻ ബാധ്യത ഇല്ലെങ്കിൽ. അതേപോലെ ഫൈൻ വജബത്ത് നഫഖത്തുഹും അലൈഹി, എന്നാൽ അവർക്ക് നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കൽ നിർബന്ധമാണെങ്കിൽ, ഫലാ യജൂസു അൻ യദ്ഫഅ ലഹും സകാത്ത്, ആ സന്ദർഭത്തിൽ അവർക്ക് സകാത്ത് കൊടുക്കൽ ജായിസല്ല. അവ നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ട ആളുകളാണോ? സകാത്ത് കൊടുക്കരുത്. അതല്ലെങ്കിലോ അവർക്ക് സക്കാത്ത് കൊടുക്കാം. ലിഅന്ന ദാലിക യഅനി അന്നഹു അസ്ഖത നഫഖത നഫ്സിഹി, കാരണം നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട ആളുകൾക്ക് സക്കാത്ത് കൊടുത്താൽ എന്തായി? അവൻ അവന്റെ ചെലവ് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവന് ചെലവ് കൊടുക്കണ്ടല്ലോ, ആ സക്കാത്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ ആ സക്കാത്തിലൂടെ അവന് ഒരു ഹീലത്ത്, ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ളത് അവന്റെ ബാധ്യതയാണ്. അപ്പൊ അത് സക്കാത്തിലൂടെ ആ ചെലവ് ലാഭിക്കുക, അതാണ് അതിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട ആളുകളാണോ എങ്കിൽ സക്കാത്ത് അനുവദനീയമല്ല, അല്ലെങ്കിൽ സക്കാത്ത് അനുവദനീയമാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നു, അല ഹാദ ഫൈദാ കാന ലഹു ജദ്ദുൻ വ അബുൻ, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ജദ്ദുണ്ട്, അബ്ബുണ്ട്, കിലാഹുമ ഫക്കീർ, രണ്ടാളും ദരിദ്രരാണ്, വാപ്പണ്ട് വാപ്പാന്റെ വാപ്പിയുണ്ട്. ലാക്കിന്നൽ അബു യത്തസിയു മാലഹു ലിൽ ഇൻഫാഖി അലൈഹി ഫഹുവ യുൻഫിഖു അലൈഹി, എന്നാൽ പിതാവിന് കൊടുക്കാനുള്ള സാമ്പത്തികമായ ശേഷി അവനുണ്ട്. ആ പിതാവിന് അവൻ അവന്റെ സമ്പത്തിൽ നിന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സദഖയായിട്ട്. ഫഹുനാ ലാ യജൂസു അൻ യുഅത്തിയ വാലിദുഹു അസ്സകാത്ത്. ഇവിടെ പിതാവിന് എന്ത് പാടില്ല? സക്കാത്ത് കൊടുക്കാൻ പാടില്ല. കാരണം പിതാവിനെ സംരക്ഷിക്കാനും ആ ചെലവ് നോക്കാനുമുള്ള സാമ്പത്തികമായ ശേഷി അവനുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യരുത്? പിതാവിന് സക്കാത്തിൽ നിന്ന് കൊടുക്കരുത്. ഫഹുനാ ലാ യജൂസു അൻ യുഅത്തിയ വാലിദുഹു അസ്സകാത്ത. ഇവിടെ പിതാവിന് സക്കാത്ത് കൊടുക്കൽ ജായിസ് അല്ല. കാരണം പിതാവിന് കൊടുക്കാനുള്ള ശേഷി, സാമ്പത്തികമായ ശേഷി അവനുണ്ട്. എന്നാൽ വൽ ജദ്ദു ലാ യത്തസിയു മാലഹു ലിൽ ഇൻഫാഖി അലൈഹി വ ഫഖീറുൻ. എന്നാൽ ജദ്ദ് ഫക്കീറാണ്. എന്നാൽ ആ ജദ്ദിന് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി വേണ്ടി ഇല്ലതാണ്. ഫയജൂസു അൻ യുഅത്തിയഹു മിൻഹ. ആ സന്ദർഭത്തിൽ അവന് സക്കാത്തിൽ നിന്ന് കൊടുക്കൽ അനുവദനീയവുമാണ്. രണ്ടും വേർതിരിച്ചു പറഞ്ഞു. വ മിസാലുൽ ആഖർ, മറ്റൊരു ഉദാഹരണം. ഇൻദഹു ഉമ്മുൻ വ ജദ്ദത്തുൻ. ഒരാൾക്ക് ഉമ്മയുണ്ട് വല്യമ്മയുമുണ്ട്. ഫഹുവ യുൻഫിഖു അലൽ ഉമ്മി. ഉമ്മാക്ക് അവൻ ചെലവിന് കൊടുക്കുന്നു. വലാക്കില്ല യത്തസിയു മാലഹു ലിൽ ഇൻഫാഖി അലൽ ജദ്ദതി. എന്നാൽ ഉമ്മാക്ക് ചെലവിന് കൊടുക്കാനുള്ള ശേഷി അവനുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് സക്കാത്തിന്റെ അത് കൊടുക്കുന്നില്ല. എന്നാൽ വല്യുമ്മക്ക് ചെലവിന് കൊടുക്കാനുള്ള ശേഷി, സാമ്പത്തികമായ ശേഷി അവനില്ല. അങ്ങനെയാണെങ്കിൽ ഫയജൂസു അൻ യുഅത്തിയഹ മിന സക്കാത്തി. വല്യുമ്മക്ക് എന്ത് ചെയ്യാം? ആ സക്കാത്തിൽ നിന്ന് അവന് കൊടുക്കുകയും ചെയ്യാം. അദ്ദേഹത്തിന്റെ ഷറഹുൽ മുംതയില് വാളിമാറ് പേജ് 92 ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടും വേർതിരിച്ചിട്ട് അദ്ദേഹം നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഇതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ്, ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇതിനെ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചു. അതിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള മറുപടി വിശദമായിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രായപൂർത്തിയായ സഹോദരങ്ങൾ സഹോദരികൾ എനിക്കുണ്ട്, അതേപോലെ തന്നെ അങ്ങനെയുള്ളവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ വഹൽ യസ്ഹു ദഫ് സകാ ദഫ് സകാതി ഹാദിഹി സകാതി ഇലാ ഇഖ്വാനി ഗൈറുൽ കാസിരീന വലാക്കിൻ അഷ്ഹുറു അന്നഹു മുഹ്താജുന ഇലൈഹ റബ്ബമ അക്സറ മിൻ ഗൈറിഹി മിൻ അന്നാസ അദ്ഫൗ ലഹും ഹാദിഹി സകാത. അപ്പൊ ഈ ഒരു ചോദ്യം ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുകയാണ്. ഇങ്ങനെ പ്രായപൂർത്തി എത്തിയ സഹോദരങ്ങളുണ്ട്, സഹോദരികളുണ്ട്, അതേപോലെ തന്നെ പ്രായപൂർത്തി എത്താത്തവരുണ്ട്. മറ്റുള്ള ആളുകളെക്കാൾ ഈ സക്കാത്തിന് അർഹർ ഇവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവർ ആവശ്യക്കാരാണ്. അതുകൊണ്ട് അവർക്ക് എനിക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതിന് ഇബ്നു ബാസ് കൊടുക്കുന്ന മറുപടി, ഇന്ന ദഫ്അ സകാത്തി ഇലൽ അഖാരിബി അല്ലദീനഹും മിൻ അഹ്ലിഹ അഫ്ളലു മിൻ ദഫ്ഇഹ ഇലാ മൻഹും ലൈസു മിൻ ഖറാബതിക. നിന്റെ കുടുംബ ബന്ധമുള്ളവർക്ക് സക്കാത്ത് കൊടുക്കുന്നതാണ് അഫ്ളൽ, കുടുംബ ബന്ധമില്ലാത്തവർക്ക് സക്കാത്ത് കൊടുക്കുന്നതിനേക്കാൾ. ആദ്യം അദ്ദേഹം പറഞ്ഞ എന്താണ്? കുടുംബക്കാർക്ക് സക്കാത്ത് കൊടുക്കുന്നതാണ് കുടുംബക്കാരല്ലാത്തവർക്ക് സക്കാത്ത് കൊടുക്കുന്നതിനേക്കാൾ അഫ്ളൽ. അവിടെ പ്രത്യേക അദ്ദേഹം ഒരു വാചകം പറഞ്ഞു, ഹും മിൻ അഹ്ലിഹ, അവർ അതിന്റെ അവകാശികളാണെങ്കിൽ. അപ്പൊ കുടുംബക്കാർ സക്കാത്തിന്റെ അവകാശികളാണെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ അഫ്ളൽ കുടുംബക്കാർക്ക് കൊടുക്കുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അന്ന സ്വദഖത്ത അലൽ ഖരീബി സ്വദഖത്തുൻ വസീലത്തുൻ. കാരണം കുടുംബക്കാർക്ക് കൊടുക്കുക എന്നുള്ളത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്വദഖയുടെ പ്രതിഫലം കിട്ടുന്നു, സീലത്തിന്റെ പ്രതിഫലം കിട്ടുന്നു, ആ കുടുംബബന്ധം ചേർത്തതിന്റെ പ്രതിഫലം കിട്ടുന്നു. എന്നാൽ ഇല്ല ഇതാ കാന ഹാവുലായി ലഖാലിബു മിമൻ തൽസമുക്ക നഫഖത്തുഹും. ഇത് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്നാൽ ഇവരെന്താകരുത്? നീ നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട ആൾക്കാരാകരുത്. നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ടവരാണെങ്കിൽ സക്കാത്ത് പറ്റൂല. അതുകൊണ്ട് അഅതൈതഹും മിന സകാത്തി മാ തഹ്മി ബിക മാലുക മിനൽ ഇൻഫാഖി ഫ ഇന്ന ഹാദാ ലാ യജൂസ്. കാരണം നീ അവർക്ക് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ നീ നിന്റെ ചെലവിന് കൊടുക്കേണ്ട ധനം നീ സംരക്ഷിക്കുകയാണല്ലോ ചെയ്യുന്നത്, അത് നിനക്ക് ജായിസ് അല്ല. ഫൈദാ ഖദ്ദർ അന്ന ഹൗലാഇൽ ഇഖ്വ അല്ലദീന ദക്കർത വലഹവാത് ഫുഖറ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാൽ നീ പറഞ്ഞിട്ടുള്ള സഹോദരങ്ങളും സഹോദരികളും ഫുഖറാക്കളാണെങ്കിൽ, അവർ ദരിദ്രരാണെങ്കിൽ, ഇതാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞത്, അവർ ദരിദ്രരാണെങ്കിലോ. വന്നമാലക്കല എത്തസ്യൂലിൽ ഇൻഫാക്കി അലയും, അവർക്ക് ചെലവഴിക്കാനുള്ള സാമ്പത്തിക ഭദ്രത നിനക്കില്ലതാനും. ഫല ഹറജ അലൈക്കാൻ തോത്തിയഹും മിൻ സക്കാത്തിക, എങ്കിൽ നിന്റെ സക്കാത്തിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നതിന് തെറ്റില്ല. അത് രണ്ടും ഇപ്പൊ നാല് കാര്യങ്ങളാണ് പറഞ്ഞത്, അത് വേർതിരിച്ചന്നെ മനസ്സിലാക്കണം. ഒന്ന്, അദ്ദേഹം എന്ത് പറഞ്ഞു? മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ അഫ്ദല്, സക്കാത്തിന് അവകാശികൾ ഉണ്ടെങ്കിൽ അതിൽ കുടുംബക്കാർക്ക് കൊടുക്കുക തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട ആളുകളാണെങ്കിൽ സക്കാത്തിൽ നിന്ന് കൊടുക്കാനും പാടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പറഞ്ഞ സഹോദരങ്ങളും സഹോദരികളും ദരിദ്രരാണെങ്കിൽ നിന്റെ ധനത്തിൽ നിന്ന് ചെലവഴിക്കാനുള്ള ശേഷി, ആ സാമ്പത്തികമായ ശേഷി നിനക്കില്ലെങ്കിൽ എങ്കിൽ നിനക്ക് തെറ്റില്ല. എന്ത്? നിന്റെ സക്കാത്തിൽ നിന്നും അവർക്ക് കൊടുക്കുന്നതും തെറ്റില്ല. അവ ഈ പറഞ്ഞ സഹോദരങ്ങൾക്ക് സഹോദരികൾക്ക്. അപ്പൊ അവർക്ക് ചെലവിന് കൊടുക്കാനുള്ള ശേഷി, സാമ്പത്തികമായ ഭദ്രതാ ശേഷി നിനക്കില്ലെങ്കിൽ, അതായത് നിനക്ക് അവരെ സഹായിക്കാനുള്ള സാമ്പത്തികമായ ശേഷി നിനക്കില്ലെങ്കിൽ, നിന്റെ സക്കാത്തിൽ നിന്നും കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുന്നത് നിനക്ക് തെറ്റല്ല. ഇതേപോലെ തന്നെ നീ പറഞ്ഞിട്ടുള്ള സഹോദരങ്ങളും സഹോദരികളും, അവർ കടമുള്ളവരാണെങ്കിൽ നീ അവരുടെ കടം വീട്ടി. എന്തിൽ നിന്ന് വീട്ടി? കളയിത്ത ദൈനഹും മിൻ സക്കാത്തിക, നിന്റെ സക്കാത്തിൽ നിന്നും അവരുടെ കടം നീ വീട്ടി. ഫൈനഹുല ഹർജ അലൈക ഫീ ഹാദായത, അതിനും നിനക്ക് തെറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, നിർബന്ധമായിട്ടും സക്കാത്തിന് കൊടുക്കേണ്ട ആളുകളാണെങ്കിൽ തന്നെയും അവർക്ക് കടം വന്നു എങ്കിൽ ആ കടം വേറെ നിലക്ക് നമുക്ക് വീട്ടാൻ സാധ്യമല്ലെങ്കിൽ സക്കാത്തിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ആ കടം നമുക്ക് വീട്ടിക്കൊടുക്കാം. പിതാവിന് കടണ്ട്, അല്ലെങ്കിൽ മകന് കടണ്ട്, അത് പിതാവിന് വീട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സഹോദരന് സഹോദരിക്ക്. കാരണം ആ കടം വീട്ടുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിർബന്ധമല്ല. അപ്പൊ അങ്ങനെ കടം വീട്ടുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം അയാൾക്ക് ലഭിക്കുകയും ചെയ്യും. ആ എന്നിട്ട് ഷെയ്ഖ് ബിൻവാസ് തന്നെ അത് പറയുന്നുണ്ട്, അങ്ങനെ അവർ കടക്കാരാണെങ്കിൽ ആ കടം നിനക്ക് നിന്റെ സക്കാത്തിൽ നിന്ന് തന്നെ വീട്ടാവുന്നതാണ്, അതിന് തെറ്റില്ല. അതിന് അദ്ദേഹം കാരണം പറഞ്ഞത് വദാലിക്കൽ അന്ന ദുയൂന ലാ ഇൽസമുൽ ഖരീബ് അൻ യഖ്ലിയഹ അൻ ഖരീബിഹി, കാരണം കുടുംബബന്ധമുള്ളവന്റെ കടം വീട്ടുക എന്നുള്ളത് നിനക്ക് നിർബന്ധമല്ലല്ലോ. അതുകൊണ്ട് ഫയക്കൂന് ഖളാഉഹ മിൻ സക്കാത്തിഹി അംറൻ മജ്സിയൻ, അതുകൊണ്ട് അവരുടെ ആ കടം വീട്ടുക എന്നുള്ളത് പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്. ഹത്താ വലൗ കാന ഇബ്നു കൗ അബാ കൗ അലൈഹി ദൈനുൻ, ഏതുവരെ എന്ന് ചോദിച്ചാൽ നിന്റെ മകൻ, നിന്റെ ഉപ്പ, അലൈഹി ദൈനു ദൈനുൻ ലി അഹദിൻ വലാ യസ്തതിയു വഫാഹു, നിന്റെ മകന് നിന്റെ പിതാവിന് കടമുണ്ട്, ആ കടം വിട്ടാൻ അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ഫൈനഹു യജൂസു ലക അൻ തഖ്ലിയഹു മിൻ സക്കാത്തിക, അത്തരം സന്ദർഭത്തിൽ ആ കടം വിട്ടുക എന്നുള്ളത് നിനക്ക് അനുവദനീയമാണ്. ആ യജൂസു അൻ തഖ്ലിയ ദൈനി അബീക മിൻ സക്കാത്തിക, അതായത് നിന്റെ പിതാവിന്റെ കടം നിന്റെ സക്കാത്ത് കൊണ്ട് തന്നെ നിനക്ക് വീട്ടാവുന്നതാണ്. വയജൂസു അൻ തഖ്ലിയ ദൈനി വലദിക മിൻ സക്കാത്തിക, അതേപോലെ തന്നെ നിന്റെ മകന്റെ കടം നിനക്ക് വീട്ടാവുന്നതാണ് നിന്റെ സക്കാത്തിൽ നിന്ന് തന്നെ. ബിഷർത്തിൻ, ഒരു ഷർത്തുണ്ട്, അല്ല യക്കൂന സബബ് സബബി ഹാദ ദൈനി തഹ്സീലി നഫഖത്തി വാജിബത്തുൻ അലൈക, ഈ കടം എങ്ങനെ വന്നതാകരുത്? നീ അവർക്ക് ചെലവിന് കൊടുത്തിട്ട്, അതായത് അവരുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളും ബാധ്യതകളൊക്കെ നമുക്കാണ്, അങ്ങനെ അവർക്ക് ചെലവിന് കൊടുത്തിട്ട് വന്ന കടമാകരുത്. ആ കടമല്ലെങ്കിൽ നിർബന്ധമായി നമ്മൾ ചെലവിന് കൊടുക്കുന്ന ആളുകൾക്ക് തന്നെ കടം വന്നാൽ എന്ത് ചെയ്യാം? ആ കടം വീട്ടാം, സക്കാത്തിൽ നിന്ന് തന്നെ വീട്ടാം. അതിന് യാതൊരു വിധത്തിലുള്ള വിരോധവുമില്ല എന്നുള്ളതാണ് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ആ സുദീർഘമായിട്ടുള്ള ഫത്വയിൽ പറയുന്നത്. ഇതേപോലെ തന്നെ ഇബ്നു ഉസൈമിന്റെ ഒരു ഫത്വയിൽ അദ്ദേഹം അതിനൊരു ഉദാഹരണം കൊണ്ടുവരുന്നത്, പിതാവിന് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ, മകന് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യത്തിന്, ഹൽ യജൂസു ലിൽ ഇൻസാനി അൻ യദ്ഫഅ സക്കാത്ത ലി വലദിഹി, ഒരാൾക്ക് തന്റെ മകന് സക്കാത്ത് കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. ഫാജാവ, അതിന് ഇബ്നു ഉസൈമി കൊടുത്ത മറുപടി ഫീഹി തഫ്സീലുൻ, അതിനൊരു വിശദീകരണം ആവശ്യമാണ്. ഇൻകാന യുരീദു അൻ യുത്യഹു ലിനഫഖതി മാ വുജൂബിഹി അലൈഹി ഫഹാദാ ലാ യജൂസു, അതായത് നിർബന്ധമായിട്ടും പിന്നെ കൊടുക്കേണ്ട ധനമാണ്, അതായത് ചെലവാണ് എങ്കിൽ എന്തല്ല, അത് അനുവദനീയമല്ല. വൈൻകാന യുരീദു അൻ യഖ്ലി അൻഹു ദൈനൻ, എന്നാൽ അവന് കടം വന്നു, എങ്ങനെ? ഹാദിസി സയ്യാറ, ഒരു കാർ ആക്സിഡന്റ് മസലൻ, ഒരു ഉദാഹരണം. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട സംഖ്യയാണെങ്കിൽ അതൊരിക്കലും എന്താകാൻ പറ്റില്ല, മകന് കൊടുക്കാൻ പറ്റൂല. കാരണം മകന് സംരക്ഷിക്കുക, മകൻ ഫക്കീറാണ്, അവന് സാമ്പത്തിക ശേഷി ഇല്ലാത്തവനാണ്. ആ സന്ദർഭത്തിൽ മകനെ സംരക്ഷിക്കുക എന്നുള്ളത് പിതാവിന്റെ ബാധ്യതയാണ്. അങ്ങനെ വരുമ്പോ സക്കാത്തായിട്ട് കൊടുക്കരുത്. എന്നാൽ കടം വീട്ടാനാണെങ്കിൽ അത് ജായിസാണ്. എങ്ങനെ? കഹാദിസി സയ്യാറ, ഒരു കാർ ആക്സിഡന്റ് മസലൻ, ഒരു ഉദാഹരണം. വത്തക്കസറത്ത് സയ്യാറ അല്ലത്തി അസാബ, ആ ആക്സിഡന്റിൽ കാറാകെ തകർന്നു പോയി. വസുമീനത്ത് സയ്യാറത്ത് വ്യാഷർത്തി അലാഫ്, ഏതാണ്ട് 10,000 ഇത് വേണം, റിയാല് ദിനാറ് ദിർഹം, 10,000 ദിർഹം വേണം അതിന്റെ ചെലവിന്. ഫൈനഹു യജൂസു ലി അബീഹി അൻ യദ്ഫഅ അൻഹു സകാത്ത മിൻ അജ്ലി ഹാദിൽ ഹാദൽ ഹാദിസി, അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യാം? മകനെ സഹായിക്കാം പിതാവിന്, എന്തിൽ നിന്ന് തന്നെ? സകാത്തിൽ നിന്ന് തന്നെ. ഫ ഫൈനഹു യജൂസു ലിയബീഹി, ആ സന്ദർഭത്തിൽ പിതാവിന് ജായിസാകുന്നു അൻ എദ്ഫ അനഹു, മകന് കൊടുക്കുക എന്നുള്ളത് എന്ത് സക്കാത്ത്, സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് മിൻ അജലി ഹാദൽ ഹാദിസ്, ഈ ഒരു വിഷയത്തിൽ മകന് സക്കാത്തിലും തന്നെ കൊടുക്കുന്നത് ജായിസാവുന്നു. ഇബ്നു സൈമിന്റെ ഫത്വ മജ്മൂ ഫത്താവ 18 508 പേജ് 508 അതിൽ കാണാം. ഇങ്ങനെ ധാരാളം കണക്കിന് ഫത്വകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇനി അത് കൂടുതൽ നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. ലജ്നത്ത് ദായ്മയുടെ ഫത്വ, ഇബ്നു സൈമിന്റെ നമ്മൾ വായിച്ചു, അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു വാസിന്റെ, ഇതേപോലെ തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത്തരം സന്ദർഭങ്ങളിൽ അത് അനുവദനീയമാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഒരു വാചകം, യജൂസു ദഫ്ഇ സകാത്തിൽ അസ്ലി അവിൽ ഫറഇ, അസ്ലിനും ഫറഇനും സകാത്ത് കൊടുക്കൽ ജായിസാണ്, ഇന്ദൽ ഹാജത്തി ഇലാ ദാലിക, ആവശ്യമുള്ള ഒരു സന്ദർഭത്തിലാണെങ്കിൽ. അസ്ലി ഫറഇ എന്നുള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പിതാവ് പിതാവിന്റെ പിതാവ് അങ്ങനെ, മാതാവ് മാതാവിന്റെ മാതാവ് അങ്ങനെ, അതേപോലെ തന്നെ മകന് മകന്റെ മകൻ അങ്ങനെ. ഇന്ദൽ ഹാജത്ത് ഇലാ ദാലിക, ആവശ്യമുള്ള സന്ദർഭത്തിലാണെങ്കിൽ, ഏതുപോലെ കാൻ യക്കൂനൽ അസ്ലോ അൽ ഫറവ മദീനൻ, അസ്ലോ ഫറവ കടക്കാരനായി തീരുക, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഫയജൂസ് ദഫി സക്കാത്തിലെ, ആ സന്ദർഭത്തിൽ ഇവർക്ക് തന്നെ സക്കാത്ത് കൊടുക്കൽ ജായിസാണ്. അന്ന ലബല യജിബു അലൈഹി സദാദ ദൈനി വലദി, കാരണം ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം മകന്റെ കടം വീട്ടുക എന്നുള്ളത് പിതാവിന് നിർബന്ധമല്ല. വലൽ വലദില യജിബു അലൈഹി സദാദ ദൈനി അബി, ഇതേപോലെ തന്നെ ഒരു മകനെ സംബന്ധിച്ചിടത്തോളം പിതാവിന് വന്നിട്ടുള്ള കടം വീട്ടുക എന്നുള്ളത് നിർബന്ധമല്ല. അപ്പൊ ആ സന്ദർഭത്തിൽ ഇങ്ങനെ കടം വന്ന് അവനെ സഹായിക്കാൻ, പ്രതിഫലം കിട്ടാൻ എന്ത് ചെയ്യാം, സക്കാത്തിൽ ഇന്ദനെ സഹായിക്കുന്നതിന് വിരോധമില്ല. ആരാണെങ്കിലും നിർബന്ധ ചെലവിന് കൊടുക്കുന്ന ആളാണെങ്കിൽ തന്നെയും. ഇത് ഇമാം അഹമ്മദ് നമ്പർ റഹ്മത്തുള്ളാഹി പറഞ്ഞതായിട്ട് ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ തെളിവുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പം ഇത് കൂടുതൽ നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല, വിഷയം അവസാനിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞത് ഇത് വേർതിരിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, സകാത്ത് കുടുംബക്കാർക്ക് ബന്ധുക്കൾക്ക് കൊടുക്കുക എന്നുള്ളത് ജായിസാണ്. ജായിസാണെന്ന് മാത്രമല്ല, അത് പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെയാണ്, ആ മുൻഗണനാക്രമം അത് പാലിക്കുകയാണ് വേണ്ടത്. സദഖയെ സംബന്ധിച്ച് ഖുർആൻ ഹദീസിലും പറഞ്ഞു, കാരണം രണ്ട് പ്രതിഫലമാണ് അതുകൊണ്ട് ലഭിക്കുന്നത്. ഒന്ന് സദഖയുടെ പ്രതിഫലം, രണ്ട് കുടുംബബന്ധം ചേർത്തതിന്റെ പ്രതിഫലം. ഇബ്നു വാസും പറഞ്ഞു, ഇബ്നു ഉസൈമീൻ ഇവരൊക്കെ തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടു, സക്കാത്തിന്റെ അവകാശികളായിട്ട് കുടുംബക്കാരുണ്ടെങ്കിൽ ആ കുടുംബക്കാരല്ലാത്തവർക്ക് നൽകുന്നതിനേക്കാൾ അഫ്ദല്, ആ സക്കാത്തിന്റെ അവകാശികൾ കുടുംബക്കാരുണ്ടെങ്കിൽ അവർക്ക് നൽകുന്നത് തന്നെയാണ്. അപ്പൊ അതിലെന്തില്ല, ഒരു ഇഖ്തിലാഫ് ആ വിഷയത്തിലില്ല. അത് ഇഖ്തിലാഫ് ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ കുറച്ച് ആൾക്കാർക്കിടയിൽ മാത്രമാണ് ഇഖ്തിലാഫ് വന്നിട്ടുള്ളത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, ഇങ്ങനെ കുടുംബക്കാർക്ക് സക്കാത്ത് കൊടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, സക്കാത്തിന്റെ അവകാശികളാണോ എന്നുള്ളത് നോക്കണം. രണ്ട്, സക്കാത്തിന്റെ അവകാശികളാണെങ്കിലേ സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല, കുടുംബക്കാർ എന്നുള്ള കാറ്റഗറി വെച്ചുകൊണ്ട് മാത്രം സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. ആ സക്കാത്തിന്റെ എട്ട് അവകാശികൾ കുടുംബക്കാർ വരുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. ഒന്ന്. രണ്ട്, നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട ആളുകളാണോ എങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുക്കേണ്ടത്. നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട ആള് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഞാൻ ഖനിയാണ്, അല്ലെങ്കിൽ എന്റെ പിതാവ് ഖനിയാണ്, ഞാൻ ഫക്കീറാണ്. അപ്പൊ ഞാൻ ആവശ്യക്കാരനാണ്, ഞാൻ ദരിദ്രനാണ്. ആ സന്ദർഭത്തിൽ എന്നെ സംരക്ഷിക്കുക എന്നുള്ളത് പിതാവിന്റെ ബാധ്യതയാണ്. അപ്പൊ പിതാവ് എന്നെ സംരക്ഷിക്കേണ്ടത് പിതാവിന്റെ ബാധ്യതയായതുകൊണ്ട് തന്നെ അത് സക്കാത്തിന്റെ ധനം കൊണ്ടാകരുത് എന്നെ സംരക്ഷിക്കേണ്ടത്. ആ സന്ദർഭത്തിൽ പിതാവിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, പിതാവിന്റെ സക്കാത്ത് എനിക്ക് പറ്റൂല. പിതാവ് മകന് സക്കാത്ത് കൊടുക്കാൻ ആ സന്ദർഭത്തിൽ പറ്റൂല. അപ്പൊ അങ്ങനെ നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട ആളുകളാണോ അവർക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കരുത്. അത് അവർക്ക് ചെലവായിട്ട് തന്നെ കൊടുക്കണം, അത് വേറെ തന്നെ കൊടുക്കണം. കാരണം അവർക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, കടമയാണ്, നിർബന്ധമാണ്. അതുകൊണ്ട് ചില ആളുകൾ തന്ത്രം പ്രയോഗിക്കാറുണ്ട്. ആ തന്ത്രം അത് ശരിയല്ല. അത് പണ്ഡിതന്മാർ ഷെയ്ഖ് ഇബ്നു വാസ് പറഞ്ഞു. അതിന്റെ നമ്മൾ ആ വായിച്ചതിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നത് അതാണ്, ഇതൊരു തന്ത്രമായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്, ചെലവ് പിന്നെ ചെലവിന് കൊടുക്കണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല, ഞാനങ്ങനെ അവർക്ക് ചെലവിന് കൊടുത്താൽ ആ സക്കാത്തായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സക്കാത്ത് ഞാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിൽ വരുന്നത് കൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട ആളുകൾക്ക് അത് അതിൽ സക്കാത്ത് അവർക്ക് കൊടുക്കരുത്. അതാണ് നമ്മൾ രണ്ട് കാര്യങ്ങളോട് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത്, അപ്പൊ അതല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, സക്കാത്ത് കൊടുക്ക. എന്നാൽ ഇവർക്ക് തന്നെ സക്കാത്ത് കൊടുക്കേണ്ട സാഹചര്യങ്ങളുണ്ടോ? ഉണ്ടാവാം. ഏത് നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട ആളുകൾക്ക് തന്നെ സക്കാത്ത് അനുവദനീയമാവുന്ന സന്ദർഭങ്ങളുണ്ടോ? ഉണ്ട് എന്നുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തീമിയ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, ഷെയ്ഖ് ബിൻ ബാസ്, ബിൻ ഉസൈമീൻ ഇവരുടെ ഫത്വകളും നമ്മൾ വായിച്ചു. ഏത് സന്ദർഭത്തിൽ? അവർ കടക്കാരായി തീരുക. എന്റെ പിതാവ് കടക്കാരനായി. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യുക? എനിക്ക് വേറെ നിലക്ക് പിതാവിനെ സഹായിക്കാൻ കഴിയില്ലെങ്കിൽ എന്റെ സക്കാത്തിൽ നിന്ന് തന്നെ സഹായിക്കാം. ആ സന്ദർഭത്തിൽ അത് ജായിസാണ്. വേറെ ഏതെങ്കിലും രൂപത്തിൽ കടം വന്നു. അതേപോലെ തന്നെ രണ്ടാമതൊന്ന് പറഞ്ഞത്, എനിക്ക് ചെലവിന് കൊടുക്കാൻ സാധിക്കാതെ വരിക. ഞാൻ സാമ്പത്തികമായിട്ട് വളരെ തളർന്നാണ്, വീക്കാണ്. അതുകൊണ്ട് എന്നെ കൊണ്ട് അവരെ സംരക്ഷിക്കാൻ വളരെയധികം പ്രയാസമുണ്ട്. ആ സന്ദർഭത്തിൽ വേറെ ഒരു നിലക്കും അവരെ സഹായിക്കാൻ എനിക്ക് സാധ്യമല്ലെങ്കിൽ എന്റെ സക്കാത്ത് കൊണ്ട് എനിക്ക് അവരെ സഹായിക്കാം. ഏത് നിർബന്ധമായിട്ടും ചെലവിന് കൊടുക്കേണ്ട ആളെ തന്നെ. കാരണം ആ വേറെ നഫഖത്ത് എന്റെ കയ്യിലില്ല, വേറെ നഫഖത്ത് കൊടുക്കാൻ എന്റെ കയ്യിലില്ല. ആ സന്ദർഭത്തിൽ ഈ സക്കാത്ത് അവർക്ക് കൊടുത്ത് അവരെ സഹായിക്കാവുന്നതാണ്. അതിപ്പോ ഇബ്നു തൈമിയ പറഞ്ഞു, അഹമ്മദ് ബിൻ ഹംബൽ ഇവരൊക്കെ പറഞ്ഞത് നമ്മൾ വായിച്ചു. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ സന്ദർഭങ്ങള്, അതിന്റെ വിഷയങ്ങള്, ഈ വിഷയത്തിൽ ധാരാളം തെളിവുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് ഓരോന്നും നീട്ടി പറയേണ്ട കാര്യമില്ല. വിഷയം പഠിക്കുക, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ആ വിഷയം ഞാനത് കൃത്യമായിട്ട് നോക്കിയിട്ടില്ല. അത് അതിനുശേഷം നമുക്കത് പറയാം ഇൻഷാല്ലാ. വിഷയങ്ങൾ പഠിക്കുക, അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റമദാനിന്റെ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ നോമ്പും അതേപോലെ തന്നെ സക്കാത്ത്, പുണ്യകർമ്മങ്ങൾ, തറാവീഹ്, ഖുർആൻ പാരായണം എല്ലാം നാളെ പരലോകത്ത് നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന അമലുകളായി അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. തൗബ ചെയ്തുകൊണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് മുഅ്മിനീങ്ങളായും സ്ത്രീകളായും ജീവിച്ചു മരിച്ചു പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ളമ്നാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.